നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിൽ വീട് വില ഉയരുന്നു എന്ന റിപ്പോർട്ടുകൾ പതിവാകുമ്പോൾ വാടകയ്ക്ക് താമസിക്കാമെന്ന് വിചാരിച്ചാൽ അത് അത്ര എളുപ്പമാണോ? അല്ല എന്നാണ് അടുത്തിടെ വന്ന മിക്ക പഠനങ്ങളും വ്യക്തമാക്കുന്നത്. ഇത് ഓസ്ട്രേലിയൻ മലയാളികളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? നിരവധി ഓസ്ട്രേലിയൻ മലയാളികളോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് SBS മലയാളം ഈ പോഡ്കാസ്റ്റിൽ. ഓസ്ട്രേലിയയുടെ ദേശീയ പൊതുമേഖലാ മാധ്യമ സ്ഥാപനമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ അഖിലശ്രീ. ഇതുപോലെയുള്ള ഓസ്ട്രേലിയൻ മലയാളികളുടെ വാർത്തകളും വിശേഷങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അടങ്ങിയ റിപ്പോർട്ടുകൾക്കായി SBS മലയാളത്തിന്റെ പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. SBS മലയാളത്തിന്റെ വെബ്സൈറ്റിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ SBS മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കാം. ഓസ്ട്രേലിയയിൽ താമസിക്കാനൊരിടമാണ് കുടിയേറിയെത്തുന്നവരുടെ ആദ്യ സ്വപ്നം. പോക്കറ്റിനൊതുങ്ങുന്ന വീട് പക്ഷേ സ്വപ്നമാണ് പലർക്കും. വീട് വാങ്ങുന്നത് മാത്രമല്ല വാടകയ്ക്ക് കിട്ടുന്നതും. മില്യൺ ഡോളറിൽ താഴെ നൽകി വീട് വാങ്ങാൻ കഴിയുന്ന പ്രമുഖ നഗരങ്ങൾ അപൂർവമായി വരികയാണ്. അതിനൊപ്പം വാടകയും സമാനമായ രീതിയിൽ കുതിച്ചുയരുന്നു. ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം വരുമാനത്തിന്റെ 30%ത്തിലധികം വാടകയ്ക്കായി ചെലവഴിക്കുന്ന കുടുംബങ്ങളെല്ലാം ഇതുമൂലം കടുത്ത സമ്മർദ്ദത്തിലുമാണ്. പ്രധാന നഗരങ്ങളിൽ സ്ഥിതി ഗുരുതരമാണെന്നാണ് സമീപകാല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഡൊമെയിൻ അടുത്തിടെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 100,000 ഡോളറെങ്കിലും വാർഷിക വരുമാനമില്ലാത്ത കുടുംബങ്ങൾക്ക് പ്രമുഖ നഗരങ്ങളിൽ വീട് വാടകയ്ക്കെടുക്കുന്നത് അത്ര എളുപ്പമല്ല. നിരവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ മാത്രമേ കൊക്കിനൊതുങ്ങുന്ന വീട് കിട്ടുകയുള്ളൂ എന്നും ആഴ്ചവാടക $600 നൽകിയാൽ പോലും ഓസ്ട്രേലിയൻ കാലാവസ്ഥകൾക്കനുസരിച്ചുള്ള സൌകര്യങ്ങളൊന്നും സിഡ്നിയിലെ വാടക വീടുകൾക്ക് ലഭിക്കില്ല എന്നും പറയുകയാണ് പാരമറ്റയിലുള്ള ഫെമിൻ സലാം.
ഞങ്ങള് ഓൾമോസ്റ്റ് ഒരു 100 വീടിന്റെ അടുത്തോളം നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഒരു വീട്, അതും ബഡ്ജറ്റിനൊത്ത വീടെന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളൊരു ഓൾഡ് മോഡൽ അപ്പാർട്ട്മെന്റ് ആണ് ഇപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് സിഡ്നിയിൽ വീട് കിട്ടുക. അപ്പൊ നമ്മൾക്ക് ഒരു ന്യൂ മോഡൽ ഫ്ലാറ്റ് വേണം എന്നുള്ളതായിരുന്നു ആഗ്രഹം, ഈ തണുപ്പിന്റെയും മോൾഡിന്റെയും ഒക്കെ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ. പക്ഷെ അത് നമ്മുടെ ബഡ്ജറ്റിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. 700 ആ ഒരു റേറ്റിലേക്കൊക്കെ ആയിരുന്നു അത്തരം ഫ്ലാറ്റുകൾ നോക്കുമ്പോൾ പോകുന്നത്. അപ്പൊ നമ്മുടെ ഒരു 600 താഴെയുള്ള ഒരു ഇത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വീട് വേണമെങ്കിൽ നമ്മളിപ്പൊ ഫെസിലിറ്റീസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട്ടില് മറ്റേ ഹീറ്റർ, AC, ഡ്രയർ, അങ്ങനെ ബേസിക് ആയിട്ട് നമ്മുടെ ഈ ഒരു ഓസ്ട്രേലിയൻ സീസണിന് വേണ്ട ഇതൊന്നും ഇല്ല. അപ്പൊ അത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് കൊണ്ടാണ് ഞങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒരു ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു വീട് കിട്ടിയത്. അപ്പോ തുടക്കത്തില് നമുക്ക് വീട് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്, കാരണം ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അത് പിന്നെ ജനറൽ ആയിട്ടുള്ള ഒരു കേസ് ആയിട്ടെങ്കിലും വിചാരിക്കാം. പക്ഷേ വാടകനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര കൂടുതലാണ് വാടക. നമ്മളിപ്പോ ഒരാളുടെ സാലറിയുടെ ഒക്കെ ഒരു പകുതിയോളം തന്നെ, പകുതി കൂടുതലൊക്കെ വാടകയ്ക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അതും വീടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും നമ്മുടെ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഓൾഡ് ടൈപ്പ് ഓഫ് അപ്പാർട്ട്മെന്റ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഒരു ബഡ്ജറ്റിലൊക്കെ പറ്റുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്തരം വീടുകളാണ് ചൂസ് കിട്ടുള്ളൂ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ. അത് തന്നെ കൂടുതലാണ്. പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഈ വിന്ററിന്റെ ഒക്കെ ടൈമില് മോൾഡിന്റെ ഇഷ്യൂ, പിന്നെ തണുപ്പ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഈ വാടക കൂടുതൽ കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്ത് ഇങ്ങനെ ഓൾഡ് മോഡൽ അപ്പാർട്ട്മെന്റ്സ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത് ആണ് വീടുകളുടെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ വീട് കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ഇതെല്ലാം കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് വീട് തരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് മാത്രമാണ് ജോലി ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് വീട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേര് ഷെയർ ആയിട്ടൊക്കെ ആയിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. റെന്റും കാര്യങ്ങളൊക്കെ കൂടുതൽ കാരണം പിന്നീട് വീട് മാറുന്ന സമയത്ത്, സെപ്പറേറ്റ് ആയിട്ട് മാറിയ സമയത്ത് വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പൊ 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വീട് മാറാൻ നോക്കിയത്.
ഡൊമൈനിന്റെ കണക്കുകൾ പ്രകാരം സിഡ്നിയിൽ വീട് വാടകയ്ക്ക് ലഭിക്കാൻ വേണ്ട അടിസ്ഥാന വാർഷിക വരുമാനം 7 വർഷത്തിനിടെ 90,000 നിന്ന് 130,000 എത്തിയിരിക്കുന്നു. കാൻബറയിലും സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് പറയുകയാണ് ഇവിടെ താമസിക്കുന്ന സാറ.
ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റെന്റൽ ഏരിയ ക്യാപിറ്റൽ സിറ്റിയാണ് കാൻബറ. ഇവിടെ ഒരു രീതിയിലും സിംഗിൾ ഇൻകം ഉള്ള ഒരു ഫാമിലിക്ക് ഒരു നല്ല പ്രോപ്പർട്ടി അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കോവിഡിന് മുന്നേ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇപ്പം കാൻബറയിലെ ഒരു റെന്റൽ സിറ്റുവേഷൻ. പണ്ട് ഒരു ഒരു 3 ബെഡ്റൂം 4 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇപ്പോൾ ചിലപ്പം ഒരു 1 ബെഡ്റൂം അല്ലെങ്കിൽ 2 ബെഡ്റൂം ഒരു അപ്പാർട്ട്മെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പ്രോപ്പർ വീട് ഒരു രീതിയിലും എടുക്കാൻ പറ്റത്തില്ല. ലൈഫ് എക്സ്പെൻസ് ഭയങ്കര കൂടുന്നത് കൊണ്ട് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യുമ്പം ചുരുക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു നല്ല നല്ലൊരു വീടോ പ്രോപ്പർട്ടിയോ അല്ലാതെ ചെറിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുക എന്നൊരു ഓപ്ഷനൊക്കെ ആയിരിക്കും പലരും ചൂസ് ചെയ്യുക. കാരണം ലിവിങ് എക്സ്പെൻസ് ഭയങ്കര ഹൈ ആണ്. റെൻറ്റ് മാത്രമല്ല ബാക്കി എല്ലാ ലിവിങ് എക്സ്പെൻസും കമ്പയർ ചെയ്യുമ്പോൾ അഫോർഡബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗവൺമെൻറ് അതുകൊണ്ട് ഭയങ്കര ന്യൂ പ്രോജക്ട്സൊക്കെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ്സിന് അത് ഒരു രീതിയിലും ബെനഫിഷ്യൽ ആവാൻ സാധ്യതയില്ല. അത് കൂടുതലും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് ബെനഫിറ്റ്സ് ഉണ്ടാവുക. പക്ഷേ ആഫ്റ്റർ കോവിഡ് തീർച്ചയായിട്ടും കാൻബറയിലെ റെന്റ് സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഒട്ടും അഫോർഡബിൾ അല്ല, ഒരു രീതിയിലും അഫോർഡബിൾ അല്ല.
3 വർഷത്തിനിടെ വീട്ടുവാടക തന്നെ കുതിച്ചുയർന്നുവെന്നും വീട് ഇൻസ്പെക്ഷന് പോയാൽ അവിടെയും മത്സരമാണെന്നും പറയുകയാണ് മെൽബണിൽ നിന്നുള്ള അനീഷ്. താമസിക്കാനൊരിടം എന്നത് ആദ്യ ലക്ഷ്യമായതുകൊണ്ട് തന്നെ പലരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നുണ്ടെന്നും അനീഷ് പറയുന്നു.
എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞൊരു 3 വർഷമായിട്ടാണ് ഇപ്പൊ മെൽബണിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ വന്നപ്പോൾ ഉള്ളതിനേക്കാളും ഒരുപാട് റെന്റ് ഇപ്പൊ ഇൻക്രീസ് ആയി. കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ തന്നെ വലിയൊരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ ഇപ്പൊ ഞാൻ വന്ന സമയത്ത് എനിക്ക് വീട് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു റെന്റൽ ഹിസ്റ്ററി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു വീടായിരുന്നു തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാനിപ്പോ പുതിയ വീട് മാറാൻ വേണ്ടിയുള്ള ശ്രമത്തില് പുതിയ അന്വേഷണങ്ങൾ റെന്റ് വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് അന്ന് ഞാൻ നോക്കിയ പ്രൈസിനേക്കാളും ഒരുപാട് ഒരു 30 to 40% വരെ വർധനവ് മെൽബണിലെ പ്രധാനപ്പെട്ട സബർബുകളിലെല്ലാം വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ ഫേസ് ചെയ്യുന്ന ഒന്നാമത്തെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മൾ അതിൽ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന ആ പൈസ വെച്ചിട്ട് തന്നെ അവരോട് തിരിച്ച് നമ്മൾ താല്പര്യം ഉണ്ടെന്ന് അറിയിച്ചാൽ പോലും പലപ്പോഴും ആ വീട് കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം അതിനേക്കാളും വലിയ പ്രൈസ് ഓഫർ ചെയ്ത ആളുകൾ ആ വീടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ മാർക്കറ്റിൽ ആ വീട് കിട്ടാനുള്ള ഒരു പിന്നെ പ്രയാസം എന്നുള്ളതോടൊപ്പം തന്നെ ആ വലിയ ഓഫർ ചെയ്ത വലിയ പ്രൈസിനേക്കാളും കൂടുതൽ പ്രൈസ് കൂടെ ഓഫർ ചെയ്യേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യം കൂടെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഇതാണ് ഞാൻ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ള ഒരു പ്രധാന മെൽബൺ മേഖലയിൽ കണ്ടുള്ള റെന്റിലുള്ള ഒരു വിഷയം ഞാൻ കണ്ടിട്ടുള്ളത്. മാത്രമല്ല അവർ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന പ്രൈസിനേക്കാളും കൂടുതൽ നമ്മൾ ഓഫർ ചെയ്യേണ്ടി വരുന്ന പോലെ എപ്പോഴും നമുക്ക് ആ വീട് കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം. കാരണം അത്രയും വീട് ലഭ്യത കുറവും കൂടെ അതോടൊപ്പം നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ വർധനയോടൊപ്പം തന്നെ.
വാടകക്കാർക്ക് നിരവധി അവകാശങ്ങളുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. അവകാശങ്ങൾക്ക് നേരെ പലരും കണ്ണടച്ചാണ് വാടക നൽകി പോരുന്നതും. ഡൊമൈനിന്റെ കണക്കുകൾ പ്രകാരം 2019 മുതലാണ് വാടക 50%ത്തിലധികം വർദ്ധിച്ചിരിക്കുന്നതും. പ്രാദേശിക ഇടങ്ങളിലും വാടക കൂടുകയാണെന്നും പ്രാദേശിക ബന്ധം ഉപയോഗിച്ച് ഭാഗ്യത്തിന് കുറഞ്ഞ തുകയ്ക്ക് വീട് ലഭിച്ച അനുഭവം പങ്കുവയ്ക്കുകയാണ് അഡ്ലേഡിൽ നിന്നുള്ള ആതിര.
ഞാനിപ്പം ഓസ്ട്രേലിയ വന്നിട്ട് 2 ഇയേഴ്സ് ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ റെന്റ് ചെയ്യാൻ റെന്റിന്റെ സമയമായപ്പം എന്റെ ഹസ്ബൻഡ് മാത്രമേ വർക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ, അതും പാർട്ട് ടൈം. കാരണം പുള്ളി സ്റ്റുഡൻ്റ് ആയത് കാരണം പാർട്ട് ടൈം വർക്കിംഗ് ആയിരുന്നു, എനിക്ക് വർക്കിംഗ് അല്ലായിരുന്നു. ബട്ട് ഞങ്ങൾക്ക് ഒരു വീട് ഭയങ്കര ലോട്ടറിയിൽ കിട്ടിയതാ, ഒരു ഫ്രണ്ട് വഴി കിട്ടിയതാ. അപ്പം അതുകൊണ്ട് തന്നെ $350 പെർ വീക്കിൽ ഒരാളുടെ മാത്രം സാലറി സ്ലിപ്പ് കാണിച്ച് അവർ അഗ്രി ചെയ്തു. അത് നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് വഴി തന്നെ കിട്ടിയത് കൊണ്ട് അങ്ങനെ കിട്ടിയത്. കാരണം വേറെ ആർക്കും ഇത്രയും ലോ പ്രൈസിൽ താമസിക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ എല്ലാവരും ഒരു 400-450 ഒക്കെയാണ് കൊടുക്കുന്നത്. ഈവൻ ഫ്ലാറ്റ് ഞങ്ങൾ താമസിക്കുന്ന ഒരു യൂണിറ്റിലാണ്, അതായത് ഞങ്ങൾക്ക് ബാക്ക് യാർഡും അതും ഒക്കെ ഉണ്ട്, സ്റ്റിൽ ഗരാജ് പ്രോപ്പർ ഗരാജും ഒക്കെ ഉണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് അത്രേ ആവുന്നുള്ളൂ. ബട്ട് അഡ്ലൈഡിൽ തന്നെ ഞങ്ങളുടെ വീടിന് തന്നെ അടുത്ത് താമസിക്കുന്ന അടുത്ത സബർബ്സിലൊക്കെ താമസിക്കുന്നവർക്ക് കുറച്ചും കൂടെ റെന്റ് ഉണ്ട്, 400-450 ഒക്കെ ആയിട്ടുണ്ട്. ഇവിടെ ഒരു നോർമൽ റെന്റ് ഇപ്പം ഒരു 400-450 ആണ് ഇവിടുത്തെ നോർമൽ റെന്റ്. ഇച്ചിരിയും കൂടെ നമ്മളൊരു 3 BHK ഒക്കെ നോക്കുവാണെങ്കിൽ അതൊരു 600 പോകും. പിന്നെ സബർബ് ടു സബർബും വ്യത്യാസമുണ്ട്.
എന്നാൽ ഇത് പ്രമുഖ നഗരങ്ങളിലെ പ്രശ്നം മാത്രമല്ല എന്നാണ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ആൽബനിയിൽ നിന്നുള്ള ജോബിൻസൺ പറയുന്നത്. അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല.
ഇവിടെ റീജിയണൽ ഏരിയയ്ക്ക് ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. കാരണം നമ്മുടെ പൊതുവെ ഇവിടെ മലയാളികളൊക്കെ കുറവായിരുന്നു. ഒരു ഞങ്ങളൊക്കെ വരുന്നത് 2020 നാലിലാണ്. അവിടെ അന്നേരം വരുമ്പോൾ ഇവിടെയൊക്കെ മലയാളീസ് എന്ന് പറഞ്ഞാൽ അവിടെ 10-12 മലയാളീസ് ഉണ്ടായിരുന്നുള്ളൂ. ഈ ആൽബനി എന്ന് പറയുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ ഒരു റീജിയൻ ഏരിയ ആണ് ഒരു ആൽബനി. ആൽബനി ഇപ്പൊ ഏതാണ്ട് ഒരു 55 ഫാമിലി ഒക്കെ അടുത്തായി. ഇപ്പൊ ഈ 2 വർഷം കൊണ്ട് നല്ല റേറ്റിലേക്ക് എത്തി, വീടിന്റെ വാടക നല്ലൊരു റേറ്റിലേക്ക് എത്തി. ഇപ്പൊ ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് 3 ബെഡ്റൂമും 2 ബാത്റൂം എന്ന് പറയുന്നത് ഏതാണ്ട് 400 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ അത് 600 രൂപയ്ക്ക് അടുത്തായി.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ചില മലയാളികൾ അവർ നേരിടുന്ന വാടക പ്രതിസന്ധികളെക്കുറിച്ച് പങ്കുവയ്ക്കുകയായിരുന്നു ഈ പോഡ്കാസ്റ്റിലൂടെ. ഇതുപോലെയുള്ള ഓസ്ട്രേലിയൻ മലയാളികളുടെ വാർത്തകളും വിശേഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം അടങ്ങിയ റിപ്പോർട്ടുകൾ ആധികാരികമായും ആഴത്തിലും അറിയാൻ SBS മലയാളത്തിന്റെ പോഡ്കാസ്റ്റുകൾ പിന്തുടരുക. SBS മലയാളത്തിന്റെ വെബ്സൈറ്റിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ SBS മലയാളം പോഡ്കാസ്റ്റുകൾ കേൾക്കാം, അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിലും SBS മലയാളം ലഭ്യമാണ്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.